Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. തേജസ്കരണകാലം, മൂന്നാം ഞായർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, പത്താം അധ്യായം, 25 മുതൽ 37 വരെ വാക്യങ്ങൾ.
അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക.
ആപത്തിൽപ്പെട്ടവനെ സമറിയക്കാരൻ തക്ക സമയത്ത് സഹായിച്ചു. ഇത് സ്നേഹമുള്ള നല്ല അയൽക്കാരന്റെ മാതൃകയാണെന്ന് ക്രിസ്തു പ്രസ്താവിക്കുന്നു. ഇവിടെ നന്മയുടെ പ്രയോക്താവാകുന്നത് യഹൂദരുടെ ബദ്ധശത്രുവായ സമറിയക്കാരനാണ്. സമറിയക്കാർ മറ്റൊരു മതസ്ഥർ ആയിരുന്നതിനാലാണ് അവരെ യഹൂദർ വെറുത്തിരുന്നത്. എന്നാൽ സമറിയക്കാരനെ സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പ്രതീകമായി തൻ്റെ കഥയിൽ ക്രിസ്തു ചിത്രീകരിക്കുന്നു. യഹൂദ പുരോഹിതനിൽ നിന്നും ലേവ്യനിൽ നിന്നും വ്യത്യസ്തനായി ബലിയല്ല കരുണയാണ് ജീവിതത്തിന് ആവശ്യം എന്ന് പഠിപ്പിക്കുന്നത് സമറിയക്കാരനാണ്. അതിനാൽ അവനെ ക്രിസ്തു തൻ്റെ കഥയിൽ നല്ല സമറിയക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ക്രിസ്തു പറയുന്ന നിയമജ്ഞൻ, കഥയിലെ നിയമജ്ഞൻ, പഴയ നിയമത്തിലെ നിയമാവർത്തനം, ലേവ്യർ എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള 2 വാക്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ആരാണ് നല്ല അയൽക്കാരൻ എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയത്. ഇതിൽ ആദ്യത്തേത് യഹൂദരുടെ ക്ഷമ ഇസ്രായേൽ എന്ന പ്രാർത്ഥനയാണ്. ഇസ്രായേലേ കേൾക്കൂ, കേൾക്കുക എന്നതിനുള്ള ഹെബ്രായ പദമാണ് ഷെമു. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന യഹൂദ വിശ്വാസ പ്രമാണം ഉടലെടുക്കുന്ന നിയമാവർത്തനം, ലേവ്യർ എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നും പഠിപ്പിക്കുന്നത്. എന്നാൽ അയൽക്കാരൻ എന്നത് സഹജനായ സ്വന്തം മതസ്ഥനായ ഇസ്രായേലിൻ മാത്രമാണ് എന്നൊരു വ്യാഖ്യാനം പിന്നീട് വന്നു. അതായത് അയൽപ്പക്കത്ത് താമസിക്കുന്നത് അന്യമതസ്ഥനാണെങ്കിൽ അവൻ അയൽക്കാരനല്ല എന്ന്. ആവശ്യത്തിലായിരിക്കുന്നവൻ അന്യജാതിക്കാരനാണെങ്കിലും അവൻ അയൽക്കാരനല്ല. ജനിച്ച മതമോ ജാതിയോ നോക്കി ശത്രുമിത്രങ്ങളെ നിശ്ചയിക്കുന്ന ഈ ഫാസിസ്റ്റ് രീതിയെയാണ് ക്രിസ്തു ചോദ്യം ചെയ്യുന്നത്. അന്നുവരെ അംഗീകരിക്കപ്പെട്ടിരുന്നൊരു പാരമ്പര്യത്തെ അല്ലെങ്കിൽ മതവിശ്വാസത്തെ ഇതാ ക്രിസ്തു വെല്ലുവിളിക്കുന്നു. യഹൂദ മതത്തിൻ്റെ നേതാക്കൾ ചെയ്യാൻ മടിച്ചൊരു സ്നേഹ ശുശ്രൂഷ ചെയ്തുകൊടുത്തതിലൂടെ പുച്ഛിക്കപ്പെടുന്നൊരു മനുഷ്യൻ നല്ല അയൽക്കാരനായി മാറിയ കഥയിലൂടെയാണ് ഈ വെല്ലുവിളി ക്രിസ്തു ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. ചിലരെങ്കിലും എന്റെ അയൽക്കാരനല്ല എന്നൊരു സൂചന നിയമജ്ഞന്റെ ചോദ്യത്തിൽ ആരാണ് എന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന ക്രിസ്തുവിന്റെ ചോദ്യത്തിൽ അയൽപ്പക്കത്ത് താമസിക്കുന്നവൻ അയൽക്കാരനല്ലാതിരിക്കുന്നില്ല എന്ന ധ്വനിയുണ്ട്. ഒരാളും എന്റെ അയൽക്കാരനല്ലാതിരിക്കുന്നില്ല എന്ന ധ്വനി ക്രിസ്തുവിന്റെ കഥയിലുമുണ്ട്. രക്തബന്ധവും ദേശീയതയും മതവിശ്വാസവുമല്ല അയൽക്കാരെ നിശ്ചയിക്കുന്നത്, ഒരാൾക്ക് മറ്റൊരാളോടുള്ള മനോഭാവമാണത്. നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു എന്ന് വായിച്ചാൽ പോരാ, അതെല്ലാവർക്കും അറിയാം. പുരോഹിതനും ലേവായനും നിയമജ്ഞനും ഒക്കെ അതറിയാം. എന്നാൽ അത് സൂചിപ്പിക്കുന്നത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നാം ഗ്രഹിക്കണം. ഇവിടെ അത് മനസ്സിലാക്കിയത് യഹൂദന്മാർ പുച്ഛിച്ചു കളഞ്ഞ അയിത്തജാതിക്കാരെന്ന് മുദ്രകുത്തിയ സമറിയക്കാരൻ മാത്രമാണ്. വേദപുസ്തകം വായിക്കുന്നവരും പഠിക്കുന്നവരും വേദം തിരിച്ചറിയുന്നില്ല. ഭൂമിയുടെ പൂർണ്ണ സൗഖ്യമായിരുന്നു ക്രിസ്തു സ്വപ്നം കണ്ടത്. ഒരാളുടെ എല്ലാ തലങ്ങളിലുമുള്ള ശ്രേഷ്ഠത, ഡിഗ്നിറ്റി വീണ്ടെടുക്കുകയാണ് ക്രിസ്തുവിന്റെ മനസ്സിലെ സൗഖ്യദാനത്തിന്റെ അർത്ഥം. അവിടുന്ന് ഇന്നും നമ്മോട് പറയുന്ന കഥ ജാതിയുടെയും മതത്തിന്റെയും ദേശങ്ങളുടെയും വർഗവർണ്ണങ്ങളുടെയും എല്ലാം അതിർവരമ്പുകളെ ഭേദിച്ച് മനുഷ്യാന്തസ് മാനിക്കുകയും മനുഷ്യന്റെ സമഗ്ര വിമോചനം ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്ന രക്ഷയുടെ സുവിശേഷമാണ്. സുവിശേഷത്തിൽ ക്രിസ്തു പറയുന്ന നല്ല സമറിയക്കാരന്റെ കഥ സമഗ്ര വിമോചനത്തിന്റെ രക്ഷയുടെ കഥയാണ്. അത് അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത ദൈവസ്നേഹത്തിന്റെ കഥയാണ്. കഥയിൽ കഴുത പുറത്തു വന്ന സമറിയക്കാരൻ ക്രിസ്തു തന്നെയാണ്. ലോകത്തിന് സൗഖ്യവും രക്ഷയും വാഗ്ദാനം ചെയ്തുകൊണ്ട് സുവിശേഷ കഥ പറയുന്ന സ്നേഹരൂപനായ ക്രിസ്തു തന്നെയാണ് കഥയിലെ നായകൻ. വിജാതീയരുടെയും വിളിമ്പിലുള്ളവരുടെയും ചങ്ങാതി എന്നായിരുന്നില്ലേ അവിടത്തേക്ക് സമൂഹത്തിൽ നിന്നും കിട്ടിയ ആരോപണങ്ങളിലൊന്ന്? അതുതന്നെയാണ് അവസാനം ഈ കഥയിലും പ്രകടമാക്കപ്പെടുന്നത്. സുവിശേഷ കഥയിൽ അവിടെ നടന്ന സംഭവത്തിൽ ആ മനുഷ്യൻ മുറിപ്പെട്ടതിന്റെ കാരണമൊന്നും ക്രിസ്തു തിരയുന്നില്ല. അതിനേക്കാൾ പ്രധാനം ക്ഷതപ്പെട്ടു കിടക്കുന്ന മനുഷ്യനെ അടിയന്തരമായി സഹായിക്കുക എന്നതാണ്. നിഷ്ഠകളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങിപ്പോയ മതത്തിന് മുറിപ്പെട്ട മനുഷ്യനെ ശ്രദ്ധിക്കാൻ പോലും നേരമോ സ്നേഹമോ ധ്യാനമോ ഇല്ല എന്നതാണ് സത്യം. അങ്ങനെയുള്ളവർ കഥയിലെ പുരോഹിതനെപ്പോലെയും ദേവാലയ ശുശ്രൂഷയെപ്പോലെയും മറുവശം കടന്ന് മറ്റൊരു വശം ചേർന്ന് കടന്നുപോകുന്നു, വഴിമാറിപ്പോകുന്നു. എന്നാൽ എല്ലാ തരത്തിലും തലത്തിലും മുറിപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ക്രിസ്തു വിഭാവനം ചെയ്ത സത്രമാണ് സഭ എന്നോർക്കണം. തന്റെ രണ്ടാം വരവോളം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാൻ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഈ ലോകത്തെ സ്നേഹസദനം സഭയാണ്. ക്ഷതപ്പെട്ടവർ ശുശ്രൂഷിക്കപ്പെടേണ്ട, സ്നേഹവും സാന്ത്വനവും കണ്ടെത്തേണ്ട സ്നേഹനിലയമാണ്, സ്നേഹഭവനമാണ് ഈ സത്രം സഭ. അഴലിൻ നിഴലിൽ ജീവിത വഴിയിൽ ആശ്രയമായൊരു സത്രമിതാ എന്നല്ലേ കവി പാടിയിരിക്കുന്നത്? എല്ലാവിധത്തിലും ക്ഷതപ്പെട്ടവർ ശുശ്രൂഷിക്കപ്പെടേണ്ട, സ്നേഹവും സാന്ത്വനവും കണ്ടെത്തേണ്ട സ്നേഹനിലയമാണ്, സ്നേഹഭവനമാണ് ഈ സത്രം സഭ. ഇനി രണ്ട് നാണയങ്ങളാണ് സത്രക്കാരന് സമറിയക്കാരൻ നൽകുന്നത്. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് ഈ നാണയങ്ങളെ വചനമായും കൂദാശയായും വ്യാഖ്യാനിച്ചിരിക്കുന്നു. സത്രം സൂക്ഷിപ്പുകാരൻ്റെ റോളാണ് സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന പക്കുമാർന്ന എല്ലാവരും നിർവഹിക്കേണ്ടത്. പുതിയ നിയമത്തിൽ ആദിമ ക്രൈസ്തവരുടെ കൂട്ടത്തിൽ രൂപമെടുത്ത മുതിർന്നവർ എൽഡേഴ്സ് എന്നൊരു സങ്കല്പമാണിത്. അതിൻ്റെ അർത്ഥം ആത്മീയ പക്വത ലഭിച്ച വ്യക്തി എന്നത്രേ. ആത്മീയ ബലങ്ങളിൽ ദൃഢപ്പെട്ട ആർക്കും ഈ സത്രത്തിലെ ശുശ്രൂഷകരാകാം. പുരോഹിതർക്കും സന്യസ്തർക്കും മാത്രമല്ലത്, മനുഷ്യത്വവും സ്നേഹവുമുള്ള ആർക്കും ഇതിൽ പങ്കുചേരാം. നല്ല സമറിയക്കാരനായ ക്രിസ്തുവിന്റെ സ്നേഹാലയത്തിൽ ആർക്കും ശുശ്രൂഷ ചെയ്യാവുന്നതാണ്, സൗഖ്യ ശുശ്രൂഷകരാകാവുന്നതാണ്. രക്തബന്ധങ്ങളെക്കാൾ പവിത്രമായ കർമ്മബന്ധങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്നോർക്കണം. എന്റെ നാമത്തെ പ്രതി സ്വന്തം മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ഉപേക്ഷിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ വച്ചു തന്നെ പതിന്മടങ്ങ് പ്രതിഫലം ബന്ധുജനങ്ങളെയും സഹോദരങ്ങളെയും കിട്ടുമെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടില്ലേ? നല്ല സമറിയക്കാരനെ പോലെ സേവനത്തിന്റെ പാതയിൽ ചരിച്ച വിശുദ്ധ കമിലസിനെ സഭ ഈ വർഷം പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. രോഗി പരിചാരകർക്കായുള്ള സന്യാസ സഭാസ്ഥാപകനും രോഗികളുടെയും ആതുര ശുശ്രൂഷകരുടെയും മധ്യസ്ഥനുമാണ് ഇറ്റലിക്കാരനായ വിശുദ്ധ കമിലസ്. ജൂലൈ 14 1614 അന്തരിച്ച ഈ മഹാസിദ്ധന്റെ 4 ചരമശതാബ്ദി വർഷമാണിത്. രോഗികളും പരിത്യക്തരുമായവരുടെ അനുദിന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കമിലസിന്റെ ആത്മീയ മക്കളായ സന്യസ്തരെയും വൈദികരെയും പ്രത്യേകം അനുസ്മരിച്ച് അവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കമിലസിനെ പോലെ നല്ല സമരിയക്കാരായി നമുക്കും ജീവിക്കാം. ആശുപത്രികളിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റു ശുശ്രൂഷകരും ഈ പുണ്യവാന്റെ സേവന ചൈതന്യത്താൽ പ്രചോദിതരാവട്ടെ. വേദനിക്കുന്നവരുടെ ചാരെ സ്നേഹരൂപനായ ക്രിസ്തുവിന്റെ ആത്മീയ ചൈതന്യം പങ്കുവയ്ക്കാൻ നമുക്കും പരിശ്രമിക്കാം.
സ്നേഹരൂപനാം ആത്മനായക ഹൃദയവീതി വന്നിടു സ്തോത്രമേകിടാ പാടി വാഴ്ത്തിടാ നിത്യജീവനേ ഗണേ രക്ഷക സ്നേഹരൂപനാം ആത്മനായക ഹൃദയവീതി വന്നിടു.
ബിജു നാരായണനും സംഘവും ആലപിച്ചതാണ് ഈ ഗാനം. ജോസി പത്മനാഭന്റെ വരികൾക്ക് ചെല്ലപ്പൻ മനക്കിൽ ഈണം പകർന്നിരിക്കുന്നു.
വിഷാദനൊമ്പരം തുഷാര കണികയാ എന്നും എന്റെ ജീവിത വാടി വിഷാദനൊമ്പരം തുഷാര കണികയാ എന്നും എന്റെ ജീവിത വാടി ശാന്തിദായക നീ എന്നു വരും മമനാഥനെ ഞാനാശയോടെ കാത്തിടാ സ്നേഹരൂപനാ ആത്മനായക ഹൃദയവീതി വന്നിടു സ്തോത്രമേകിടാ പാടി വാഴ്ത്തിടാ നിത്യജീവനേ ഗണേ രക്ഷക പ്രകാശമേറ്റി ജീവനേ കണേ പ്രഭോ സ്നേഹരൂപനാ ആത്മനായക ഹൃദയവീതിയിൽ വന്നിടു സ്തോത്രമേകിടാ പാടി വാഴ്ത്തിടാ നിത്യജീവനേ ഗണേ രക്ഷക.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് മലങ്കര വീത്തിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.